റോമർ കീഴ്ലേഖനത്തിന്റെ വാക്യ പ്രതിവാക്യമായുള്ള പഠന പരമ്പരയിലെ 14-ാമത്തെ എപ്പിസോഡാണിത്. ഇവിടെ റോമർ 12-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന് മുമ്പ് ഉള്ളതും ശേഷമുള്ളതുമായ എല്ലാ എപ്പിസോഡുകളും ഇതേ ചാനലിൽ ലഭ്യമാണ്. ഈ പഠനത്തിൻ്റെ ഈ ബുക്ക് സൗജന്യമായി ലഭിക്കുന്നു. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. നമ്പർ 9961330751. റോമർ കീഴ്ലേഖനം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലായി അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്താണ് എന്ന് വിശദീകരിച്ച് കഴിഞ്ഞു. 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ അദ്ദേഹം ചില പ്രായോഗിക ഉപദേശങ്ങൾ എഴുതുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസി എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം എന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു. ഒരു വിശ്വാസി അവൻ്റെ കൂട്ടുവിശ്വാസികളോടും ശത്രുക്കളോടും മാന്യമായി പെരുമാറണം. രാജ്യത്തോടും നിയമങ്ങളോടും അവൻ വിധേയത്വമുള്ളവനായിരിക്കണം. ബലഹീനരായ വിശ്വാസികളോട് ഒരു വിശ്വാസിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇങ്ങനെയെല്ലാം ഉപദേശിച്ചതിന് ശേഷം അവസാനമായി പൗലോസ് അദ്ദേഹത്തിൻ്റെ ഭാവി പദ്ധതികളെക്കുറിച്ച് എഴുതുന്നു. അദ്ദേഹം റോമിലെ എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഇത്രയുമാണ് 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയങ്ങൾ. 12-ാം അധ്യായത്തിൽ ആരാധനയെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി പൗലോസ് നിർവചിക്കുന്നു. ഇത് ഈ ലോകത്തിനുള്ളത് അന്വേഷിക്കുന്നതല്ല, ദൈവഹിതം എന്താണ് എന്ന് അന്വേഷിക്കുന്നതാണ്. ആത്മീയ വരങ്ങളെ സഭയിലെ എല്ലാവർക്കും പ്രയോജനപ്പെടും വണ്ണം ഉപയോഗിക്കണം. അവിശ്വാസികളിൽ നിന്നും വേർപെട്ട കൂട്ടുവിശ്വാസികളെ സ്നേഹിക്കുന്നതും കരുതുന്നതുമായ ഒരു ജീവിതമുണ്ടാകണം. ദൈവത്തോട് കൂടെയുള്ള നിത്യത ആയിരിക്കണം ഏക ലക്ഷ്യം. ദുഷ്ടതയിൽ വീണുപോകാതെ ഉപദ്രവിക്കുന്നവർക്ക് പോലും നന്മ ചെയ്യുവാൻ കഴിയണം. ഇതെല്ലാമാണ് ഈ അധ്യായത്തിലെ ഉപദേശങ്ങൾ. റോമർ 11-ാം അധ്യായം അവസാനിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ടാണ്. ഇവിടെ വരെ പൗലോസ് നമ്മളെ ബോധ്യപ്പെടുത്തിയത് നമ്മളോടുള്ള ദൈവത്തിൻ്റെ മനസ്സലവ് എത്ര മാത്രം ആഴവും വിശാലവും മാർമികവുമാണ് എന്നാണ്. അതിനാൽ ദൈവത്തിൻ്റെ കരുണയോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് അദ്ദേഹം തുടർന്ന് പറയുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. യാഗം ജീവനുള്ളതും ദൈവത്തിന് പ്രസാദമുള്ളതുമായിരിക്കണം. ഇങ്ങനെയുള്ള യാഗമാണ് യഥാർത്ഥ ആരാധന. ബുദ്ധിയുള്ള എന്നതിൻ്റെ ഗ്രീക്ക് പദം ലോഗിക്കാസ് എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം യുക്തിക്ക് ചേർന്നത്, ആത്മീയമായത് എന്നിങ്ങനെയാണ്. അതായത് പൗലോസ് പറയുന്നത് ശരിയായ ആരാധന യുക്തിക്കും ആത്മാവിനും ചേർന്നതായിരിക്കണം എന്നാണ്. ആരാധന യുക്തിഭദ്രമാണ്, അത് ആത്മാവിന് നന്മയുമാണ്. ഈ വാക്യം റോമിലെ എല്ലാ ക്രിസ്തീയ വിശ്വാസികളോടുമുള്ളതാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ യഹൂദ ക്രിസ്ത്യാനിക്കും ജാതിയിൽ നിന്നും വന്ന ക്രിസ്തീയ വിശ്വാസികൾക്കും ഒരുപോലെയുള്ള സന്ദേശമാണ്. ഇരു കൂട്ടരോടുമുള്ള ദൈവത്തിൻ്റെ മനസ്സലവാണ് പൗലോസ് റോമർ 1-ാം അധ്യായത്തിലെ 11 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിച്ചത്. അതിനാൽ അവർ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. അവർ ദൈവത്തെ ഉചിതമായ രീതിയിൽ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണമെന്ന് പറയുവാൻ പൗലോസ് ഒരു യാഗത്തിൻ്റെ ചിത്രം രൂപകമായി എടുക്കുന്നു. ലേവ്യ പുസ്തകത്തിൽ വിവരിക്കുന്നത് പഴയ നിയമപ്രകാരമുള്ള യാഗത്തെയാണ്. പൗലോസ് പറയുന്ന പുതിയ യാഗത്തിൽ അർപ്പിക്കപ്പെടുന്നത് ഒരു മൃഗമല്ല, ആരാധനയ്ക്കായി വരുന്ന വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിപ്പീൻ എന്നാണ് അദ്ദേഹം എഴുതിയത്. പഴയ നിയമത്തിലെ യാഗത്തിൽ ഒരു മൃഗം കൊല്ലപ്പെടുന്നു, എങ്കിൽ പുതിയ നിയമ യാഗത്തിൽ ഒരുവൻ ജീവിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ക്രിസ്തീയ വിശ്വാസി ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്നാണ് പൗലോസ് പറയുന്നത്. അവരുടെ ശരീരത്തെ മൊത്തമായി എപ്പോഴും ദൈവത്തിനെ പ്രസാദമായി തീരത്തക്കവണ്ണം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. ദൈവം നമ്മളോട് കാണിച്ച കരുണയോടുള്ള ഏറ്റവും യുക്തവും ഉചിതവുമായ പ്രതികരണം വിശ്വാസികൾ സ്വയം ജീവനുള്ള യാഗമായി അർപ്പിക്കപ്പെടുന്നതാണ്. അവരെ ദൈവത്തിന് ഹിതകരമായി ഉപയോഗിക്കുവാനാണ് ജീവനുള്ള യാഗമായി അർപ്പിക്കുന്നത്. അവരുടെ ശരീരം ദൈവം ആഗ്രഹിക്കുന്ന വണ്ണം ദൈവത്തിനായും അവന് പകരമായും പ്രവർത്തിക്കണം. ഇങ്ങനെയുള്ള ജീവിതം ബുദ്ധിയുള്ളതും യുക്തവും ഉചിതവും ആത്മീയവുമായ ആരാധന ആകും. ഇതാണ് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗം. പഴയ നിയമത്തിൽ യാഗത്തിന് അർപ്പിക്കപ്പെടുന്ന മൃഗം മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കപ്പെട്ടതും ഊനമില്ലാത്തതുമായിരുന്നു. ജീവനുള്ള യാഗമായി തീരേണ്ടെന്ന് നമ്മളെ ദൈവം വേർതിരിക്കുകയും ഊനമില്ലാത്തതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് യേശുക്രിസ്തുവിൽ സംഭവിച്ചു. നമ്മൾ ഇനി സൽഗുണവാന്മാർ ആകുവാൻ കാത്തിരിക്കേണ്ടതില്ല. അതിനാൽ നമ്മൾ സ്വയം യാഗമായി അർപ്പിക്കപ്പെടുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമായി തീരുന്നു. നമ്മുടെ ദൈനംദിന ജീവിതമാണ് ദൈവത്തിന് യാഗമായി അർപ്പിക്കപ്പെടുന്നത്. അങ്ങനെ നമ്മളുടെ ജീവിതം എന്ന ജീവനുള്ള യാഗം ദൈവം നമ്മളോട് കാണിച്ച കരുണയ്ക്ക് ഉചിതമായ പ്രതികരണം ആണ്. ലോകത്തിലെ അവിശ്വാസികളായ മനുഷ്യർ ജീവിക്കുന്ന പോലെ ക്രിസ്തീയ വിശ്വാസികൾ ജീവിക്കരുത്. നമ്മൾ ചിന്തിക്കുന്ന രീതി തന്നെ സമൂലമായി മാറണം. അങ്ങനെയെങ്കിൽ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ വിചാരങ്ങൾ നല്ലതും സമ്പൂർണവും സ്വീകാര്യവുമാണ് എന്ന് മനസ്സിലാകും. ഈ വാക്യത്തിൽ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്നാണ് അദ്ദേഹം എഴുതിയത്. പുതുക്കി എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് അനകൈനോസിസ് എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം പുതുക്കൽ, നവീകരണം, കൂടുതൽ മെച്ചമാകുവാനായി സമൂലമായി മാറുക എന്നിങ്ങനെയാണ്. അതായത് പൗലോസ് പറയുന്ന മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്നതിലെ പുതുക്കൽ കൂടുതൽ നല്ലതാകുവാനുള്ള സമൂലമായ നവീകരണം ആണ്. ഇതേ വാക്യത്തിലെ രൂപാന്തരപ്പെടുവീൻ എന്നതിൻ്റെ ഗ്രീക്ക് പദം മെറ്റമോർഫാവോ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം മറ്റൊരു രൂപത്തിലേക്ക് മാറുക, രൂപാന്തരപ്പെടുക എന്നിങ്ങനെയാണ്. ഇതേ ഗ്രീക്ക് വാക്കാണ് മർക്കോസിൻ്റെ 9:2 യേശുക്രിസ്തുവിൻ്റെ രൂപാന്തര പ്രത്യക്ഷതയുടെ വിവരണത്തിലും നമ്മൾ കാണുന്നത്. ഇതിൽ നിന്നും പൗലോസ് ഉദ്ദേശിക്കുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിയിൽ ഉണ്ടാകേണ്ട നവീകരണം എന്താണ് എന്ന് മനസ്സിലാക്കാം. യേശുക്രിസ്തുവിന് മറുരൂപമലയിൽ വെച്ചുണ്ടായ രൂപാന്തരമാണ് ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും ഉണ്ടാകേണ്ടത്. ഇത് ബാഹ്യമായ രൂപത്തിലോ കാഴ്ചയിലോ അല്ല, കൂടുതൽ മെച്ചമാകേണ്ടതിനായി ഉണ്ടാകേണ്ടുന്ന സമൂലമായ മാറ്റമാണ്. ഇതിലൂടെ യേശുക്രിസ്തുവിൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് വെളിപ്പെടണം. ക്രിസ്തീയ വിശ്വാസികൾ ലോകത്തിലുള്ള മനുഷ്യരെ അനുകരിക്കുന്നവരല്ല. അവർ ദൈവത്തിന് സ്വയം ജീവനുള്ള യാഗമായി അർപ്പിക്കപ്പെട്ട് ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്നവരാണ്. അതിനാൽ അവർ മനസ്സ് പുതുക്കണം. മനസ്സ് ഒരു വിശ്വാസിയുടെ മനസ്സിലാക്കലും ആഗ്രഹങ്ങളും ചിന്തകളും തീരുമാനങ്ങളും വിചാരങ്ങളും വികാരങ്ങളും ലക്ഷ്യങ്ങളും അങ്ങനെയുള്ളതെല്ലാം കൂടിച്ചേരുന്നതാണ്. ഈ മനസ്സാണ് യേശുക്രിസ്തുവിൻ്റെ മറുരൂപമലയിലെ രൂപാന്തരത്തിന് സമാനമായി സമൂലമായി രൂപാന്തരപ്പെടേണ്ടത്. അങ്ങനെ വിശ്വാസികൾ യേശുക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തും. ഇതിനായി പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിയെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. 12:2 ലോകത്തിന് എന്ന വാക്ക് ഈ ലോകക്രമത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലോകക്രമം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒരു പ്രാദേശിക സമൂഹത്തിൽ ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന രീതികളാണ്. യോഹന്നാൻ ഇതിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. യോഹന്നാൻ പറയുന്നതനുസരിച്ച് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയാണ് ഈ ലോകത്തിനുള്ളത്. അങ്ങനെ ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിക്കണമെന്നാണ് പൗലോസ് ഉപദേശിക്കുന്നത്. ലോകക്രമം അനുസരിച്ചുള്ള ജീവിത ശൈലിയെ അനുസരിക്കുന്നത് നമ്മളുടെ സ്വാഭാവിക രീതിയാണ്. ജീവിതത്തിൻ്റെ സമ്പൂർണതയ്ക്ക് ഇതെല്ലാം ആവശ്യമാണ് എന്ന് കരുതി നമ്മൾ ഇങ്ങനെയെല്ലാം ജീവിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൻ്റെ ക്രമത്തെ ഒരു ക്രിസ്തീയ വിശ്വാസി ഒരു വിഷയത്തിലും സ്വീകരിക്കരുത് എന്നാണ് പൗലോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ധനം, മാനം, സ്ഥാനം, ഭൗതിക സ്വത്തുക്കൾ, പ്രശസ്തി, പ്രശംസ എന്നിങ്ങനെയുള്ളതൊന്നും ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യമല്ല. ഇതിൽ നിന്നെല്ലാം വേർപെട്ടിരിക്കുക എന്നത് ഒരു ബാഹ്യമായ മാറ്റം അല്ല. പൗലോസ് ഉപദേശിക്കുന്നത് ആന്തരികമായ സമൂലമായ മാറ്റം ആണ്. ആന്തരികമായി മാറണം എങ്കിൽ നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങളും ജീവിതശൈലിയും ഈ ലോകത്തിൻ്റെ ക്രമത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇവ രണ്ടും കൂടെ അല്പമായോ അധികമായോ കൂടിച്ചേർന്ന് പോകുകയില്ല. ഈ ലോക ജീവിതത്തിലും ദൈവം ക്രിസ്തീയ വിശ്വാസിക്ക് സമാധാനവും സന്തോഷവും മാനവും നൽകും. എന്നാൽ ഇതൊന്നും ഒരു വിശ്വാസിയുടെ ലക്ഷ്യമല്ല. ഈ ലോകത്തിലെ നന്മകളല്ല ദൈവം നമ്മളെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു എന്നതായിരിക്കണം ഓരോ ക്രിസ്തീയ വിശ്വാസിയുടെയും ചിന്ത. എങ്ങനെ ദൈവത്തിന് ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ള യാഗമായി ജീവിക്കുവാൻ കഴിയും? ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം. പന്ത്രണ്ടിന്റെ മൂന്നിൽ പൗലോസ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയെ സാക്ഷ്യപ്പെടുത്തി ക്രിസ്തീയ വിശ്വാസികൾക്ക് ഉപദേശങ്ങൾ നൽകുന്നു. നിങ്ങളെക്കുറിച്ച് അഹംഭാവം ഉണ്ടാകരുത്. ദൈവം തന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും സ്വയം വിലയിരുത്തണം. ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം എവിടെ ആരംഭിക്കണമെന്നാണ് പന്ത്രണ്ടിന്റെ മൂന്നിൽ പൗലോസ് പറയുന്നത്. നമ്മളിൽ പകർന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവ് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നതാണ് ആദ്യപടി. നമ്മളെക്കുറിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാട് പർവ്വതീകരിക്കപ്പെടരുത്. അത് യാഥാർത്ഥ്യ ബോധത്തോടെ ഉള്ളതായിരിക്കണം. അതിനെയാണ് പൗലോസ് സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കഴിവില്ലാത്തവരും മൂല്യമില്ലാത്തവരുമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം എന്നല്ല പൗലോസ് പറയുന്നത്. പകരം ഭാവിക്കേണ്ടതിനും മീതെ ഭാവിച്ചുയരാതെ ഇരിക്കണം. ശരിയായ കാഴ്ചപ്പാടിന് ദൈവത്തിലുള്ള വിശ്വാസം നമ്മളെ സഹായിക്കും. നിഗളം നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ നിവർത്തിക്ക് തടസ്സം ആണ്. ഒരു ക്രിസ്തീയ വിശ്വാസി ഗീഴുള്ള യാഗമായി എങ്ങനെ ജീവിക്കണമെന്നാണ് പന്ത്രണ്ടിൻ്റെ 4-5 വാക്യത്തിലും തുടർന്നുള്ള വാക്യങ്ങളിലും പൗലോസ് പറയുന്നത്. ഇതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. 12:4 ജീവനുള്ള യാഗമായി ജീവിക്കുന്നതിൽ നമ്മളുടെ പങ്കെന്താണ് എന്ന് വിശദമാക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവജനം മറ്റുള്ളവരെ സേവിക്കുന്നവരായി ജീവിക്കണം. അദ്ദേഹത്തിൻ്റെ ഉപദേശം റോമിലെ പ്രാദേശിക സഭയോടുള്ളതായിരുന്നു എങ്കിലും അത് എല്ലാ കാലത്തെയും സാർവദേശീയമായ ക്രൈസ്തവ സഭയ്ക്ക് ഒരുപോലെ യോജ്യമാണ്. 12:4-5 വാക്യങ്ങളിൽ വിശ്വാസികളുടെ സമൂഹത്തെ ഒരു ശരീരത്തോടും അതിൻ്റെ അവയവങ്ങളോടും ഉപമിക്കുന്നു. അവർക്കിടയിലുള്ള കൂട്ടായ്മ ബന്ധവും പരസ്പര ആശ്രയത്വവും ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്ന അവസ്ഥയും ഇതിലൂടെ പൗലോസ് വിശദമാക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു ശരീരമാണുള്ളത്. അതിന് പല അവയവങ്ങൾ ഉണ്ട്. എല്ലാ അവയവങ്ങൾക്കും ഒരേ കർത്തവ്യമല്ല ഉള്ളത്. അതുപോലെ ക്രിസ്തുവിനുള്ളവർ പലരാണ്. എന്നാൽ നമ്മൾ ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്കുള്ളതാണ്. അതിനാൽ എല്ലാവരും ഒരു ശരീരമായി ഒരുമിച്ച് പ്രവർത്തിക്കണം. എല്ലാ അവയവങ്ങളും ക്രിസ്തുവെന്ന ഏക ശരീരത്തിനു വേണ്ടി പ്രവർത്തിച്ചാലേ ശരിയായ മൂല്യമുള്ള പ്രവർത്തനങ്ങൾ നടക്കൂ. ദൈവം നൽകിയിരിക്കുന്ന എല്ലാ കഴിവുകളും വരങ്ങളും ഫലങ്ങളും ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് പ്രയോജനപ്പെടണം. ഇത് വിശദീകരിക്കുവാനായി മനുഷ്യ ശരീരത്തെ ഒരു സാദൃശ്യമായി എടുക്കുന്നു. മനുഷ്യ ശരീരം പല അവയവങ്ങൾ ഒരുമിച്ച് ചേർന്ന ഏകീകൃതമായ ഒരു സമ്പൂർണതയാണ്. ഓരോ ശരീരവും ഒരു സമ്പൂർണ വ്യക്തിയാണ്. എന്നാൽ ഈ ഏകീകൃത സമ്പൂർണതയായ ശരീരം അനേകം വ്യത്യസ്തങ്ങളായ അവയവങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. മനുഷ്യ ശരീരത്തിൽ 78 മുതൽ 80 വരെ അവയവങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അവയവങ്ങൾ എല്ലാം വ്യത്യസ്തങ്ങളായ പ്രവൃത്തികൾ ചെയ്യുന്നവയാണ്. ഒന്നുപോലും മറ്റൊന്നിൻ്റെ പ്രവൃത്തി സാധാരണയായി ചെയ്യാറില്ല. അവയെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു ഏകീകൃത സമ്പൂർണത ആയ മനുഷ്യൻ ഉണ്ടാകുന്നു. ക്രിസ്തീയ വിശ്വാസികളും ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. ഇതേ സാദൃശ്യം പൗലോസ് കൂടുതൽ വിശദമായി 1 കൊരിന്ത്യർ 12:12 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസികൾ തമ്മിൽ പരസ്പരം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിക്കുന്ന ശരീരമാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. അതായത് വിശ്വാസികളുടെ കൂട്ടമാണ് ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ സഭ. ഈ ശരീരമായ സഭയിൽ എണ്ണമില്ലാതെ വണ്ണം അവയവങ്ങൾ ഉണ്ട്. വ്യത്യസ്തങ്ങളായ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാവരും ക്രിസ്തുവിൽ ഒരു ശരീരം എന്ന പോലെ ഒന്നായിരിക്കുന്നു. ഒരു ശരീരത്തിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ. എല്ലാ അവയവങ്ങളും ഈ ഉദ്ദേശത്തിൻ്റെ നിവൃത്തിക്കായി പ്രവർത്തിക്കുന്നു. ഒരു വിശ്വാസിക്ക് പോലും ഒറ്റപ്പെട്ടവനായി ക്രിസ്തു എന്ന ശരീരത്തിന് പുറത്ത് ജീവിക്കുവാൻ സാധ്യമല്ല. ഒരു അവയവവും ശരീരം വിട്ടു ജീവിക്കുന്നില്ല. ഒറ്റപ്പെട്ട ക്രിസ്ത്യാനി എന്നൊന്നില്ല. നമ്മളെല്ലാവരും മറ്റൊരുവൻ്റെ അവയവം ആണ്. അവനെ സേവിക്കുന്ന ഒരു അവയവം ആണ്. ഇതാണ് നിത്യതയിലും തുടരുന്ന ബന്ധം. നമുക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ദൈവം നമുക്ക് വ്യത്യസ്തങ്ങളായ നൈപുണ്യം അല്ലെങ്കിൽ കഴിവ് വരങ്ങൾ നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ചിലർ ദൈവത്തിൻ്റെ ദൂതുകൾ പ്രവചനത്തിലൂടെ മനുഷ്യരെ അറിയിക്കുന്നു. എന്നാൽ ഇത് ദൈവം അവന് പകർന്നു കൊടുത്ത വിശ്വാസത്തിൻ്റെ അളവിന് മീതെ ആകരുത്. മറ്റുള്ളവരും അവരവർക്ക് പകർന്നു ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവിനനുസരിച്ച് കഴിവുകൾ ഉപയോഗിക്കട്ടെ. അങ്ങനെ ചിലർ ശുശ്രൂഷ ചെയ്യുന്നു, ചിലർ ഉപദേശിക്കുന്നു അഥവാ ദൈവവചനം പഠിപ്പിക്കുന്നു, മറ്റു ചിലർ പ്രബോധിപ്പിക്കുന്നു. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ എന്നാണ് പൗലോസ് എഴുതിയത്. എല്ലാ വരങ്ങളും ദൈവത്തിൽ നിന്നും ദാനമായി ലഭിച്ചിരിക്കുന്നു എന്നതിനാൽ നമ്മൾ എളിമയോടെ അതിനെ വ്യാപാരം ചെയ്യണം. റോമർ 12:6-8 വാക്യങ്ങളിൽ 7 വരങ്ങളുടെ ഒരു പട്ടിക പൗലോസ് പറയുന്നു. അവ പ്രവചനം, ശുശ്രൂഷ, ഉപദേശം അല്ലെങ്കിൽ പഠിപ്പിക്കുക, പ്രബോധനം, ദാനം, ഭരണം, കരുണ എന്നിവയാണ്. 1 Corinthians 12:8-10 വാക്യങ്ങളിൽ മറ്റു ചില വരങ്ങളെ കുറിച്ച് കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. റോമർ 12:7 ശുശ്രൂഷ എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് മിനിസ്ട്രി അല്ലെങ്കിൽ സർവീസ് എന്നാണ്. ഇതിൻ്റെ ഗ്രീക്ക് പദം ഡിയാക്കാനിയ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം മറ്റുള്ളവർ നിർദ്ദേശപ്രകാരം ചെയ്യുന്ന ശുശ്രൂഷ എന്നാണ്. ഒരു കൂട്ടായ്മയിൽ അല്ലെങ്കിൽ സഭയിൽ കൂട്ടുവിശ്വാസികൾക്ക് പ്രയോജനപ്പെടുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവർ ആണ് ഇവർ. ഇതിനുള്ള താല്പര്യം ദൈവകൃപയാൽ ലഭിക്കുന്ന ഒരു വരമാണ്. ആത്മാവിൻ്റെ എല്ലാ വരങ്ങളെയും ശുശ്രൂഷ എന്നും വിളിക്കാം. പ്രബോധകൻ മറ്റുള്ളവരെ വിശ്വാസ ജീവിതത്തിൽ ഉത്സാഹിപ്പിക്കുകയും താങ്ങു നിർത്തുകയും ചെയ്യുന്നവരാണ്. കൂട്ടുവിശ്വാസികൾ നിരാശയിലോ ഭാരത്തിലോ പ്രതികൂലത്തിലോ ആകുമ്പോൾ അവർ ക്ഷീണിച്ചു പോകാതെ വിശ്വാസത്താലും ആശ്വാസ വാക്കുകളാലും പ്രത്യാശയാലും ഉത്സാഹിപ്പിക്കുന്നവനാണ് പ്രബോധകൻ. ആത്മീയ വരങ്ങളെ ദൈവം വിശ്വാസികൾക്ക് നൽകുന്നത് സഭയുടെ അനുഗ്രഹത്തിനായിട്ടാണ്. അതായത് സഭയിലെ ഓരോ അംഗത്തിൻ്റെയും അനുഗ്രഹത്തിനായി അത് ഉപയോഗിക്കപ്പെടണം. ആത്മീയ വരങ്ങളും ഒരു വ്യക്തിയുടെ പ്രത്യേക കഴിവുകളും ഒന്നല്ല. റോമർ 12:6-8 വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന പട്ടിക പരിശോധിച്ചാൽ അവ വ്യക്തിപരമായി ആർജിക്കുന്നതോ പരിപോഷിക്കപ്പെടുന്നതോ ആയ കഴിവുകളല്ല എന്ന് മനസ്സിലാക്കാം. ആത്മീയ വരങ്ങൾ പ്രാപിക്കുക മാത്രമല്ല, അവ സഭയുടെ അനുഗ്രഹത്തിന് ഉപയോഗിക്കുകയും വേണം. ഓരോ വിശ്വാസിക്കും ലഭിച്ചിരിക്കുന്ന വരം മറ്റു വിശ്വാസികൾക്ക് ആത്മീയമായി പ്രയോജനപ്പെടണം. എല്ലാ വരങ്ങളുടെയും അടിസ്ഥാനം യേശുക്രിസ്തുവിലുള്ള വിശ്വാസമായിരിക്കണം. ഉദാഹരണത്തിന്, പ്രവചനം പറയുന്നവൻ ദൈവത്തിൽ നിന്നും ലഭിച്ചത് മാത്രമേ പറയാവൂ, അത് ദൈവത്തിൽ നിന്നും ലഭിച്ച ദൂതാണ് എന്ന് അവന് വിശ്വാസം ഉണ്ടായിരിക്കണം. ഈ വിശ്വാസവും ഉറപ്പുമില്ലാതെ പ്രവചനം പറയരുത്. ആത്മീയ വരങ്ങൾ അപ്പോസ്തലന്മാരുടെ കാലത്ത് പ്രത്യേക ഉദ്ദേശത്തോടെ നൽകിയിരുന്നു എന്നും ആ കാലത്തിന് ശേഷം അവ നിന്നുപോയെന്നും വിശ്വസിക്കുന്ന സഭാ വിഭാഗങ്ങൾ ഉണ്ട്. എന്നാൽ സുവിശേഷ വിഹിത സഭകൾ എല്ലാ ആത്മീയ വരങ്ങളും എല്ലാ കാലത്തും ഒരുപോലെ പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. റോമർ 12:9-21 വാക്യങ്ങൾ വിശ്വാസികൾക്ക് പ്രായോഗികമായ ജീവിതത്തിന് ആവശ്യമായ ചില ഉപദേശങ്ങളാണ്. ക്രിസ്തീയ സമൂഹം ഒരു കുടുംബമാണ്, അവർ സ്നേഹത്തോടെ ജീവിക്കണം. അതിനാൽ 9 വാക്യത്തിൽ സ്നേഹം നിർവാജ്യം ആയിരിക്കട്ടെ എന്നും തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീനെന്നും പൗലോസ് ഉപദേശിക്കുന്നു. ഇത്തരം സ്നേഹം എല്ലാവർക്കും നന്മയായി തീരും. 12:9 സ്നേഹം ഗ്രീക്കിൽ ആഗപ്പെ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം സ്നേഹമെന്നാണ്. വിവിധ തരത്തിലുള്ള സ്നേഹബന്ധങ്ങളെ സൂചിപ്പിക്കുവാൻ ഒന്നിലധികം വാക്കുകൾ ഗ്രീക്കിൽ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ആഗപ്പെ എന്ന വാക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്നു. ഇത് ദൈവത്തിനും മനുഷ്യരോടും മനുഷ്യർക്ക് ദൈവത്തോടുമുള്ള സ്നേഹമാണ്. ആദ്യകാല സഭയിലെ വിശ്വാസികൾ തമ്മിലുണ്ടായിരുന്ന ദൈവിക സ്നേഹത്തെയും ഈ വാക്കുകൊണ്ട് പൗലോസ് വിശേഷിപ്പിക്കുന്നു. അത് ദൈവികമായ സഹോദര സ്നേഹമായിരുന്നു. ആഗപ്പെ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രത്യേകത അത് പ്രകടിപ്പിക്കപ്പെടുന്നതാണ് എന്നതാണ്. നിർവാജ്യം എന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദം അനുപോക്രിറ്റോസ് എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം നിർവാജ്യമായ, അഭിനയമില്ലാത്ത, കപടവേഷം അല്ലാത്ത, ആത്മാർത്ഥമായ, സത്യസന്ധമായ എന്നിങ്ങനെയാണ്. നിർവാജ്യം എന്നതിൻ്റെ ഗ്രീക്ക് വാക്കിന് ഗ്രീക്ക് നാടകവുമായി ബന്ധമുണ്ട്. അക്കാലത്ത് നാടകത്തിൽ അഭിനയിച്ചിരുന്നവർ വ്യത്യസ്തങ്ങളായ വ്യക്തികളെ പ്രതിനിധാനം ചെയ്യുവാനായി മുഖംമൂടി ധരിക്കുമായിരുന്നു. മുഖംമൂടി കണ്ടാണ് നാടകത്തിലെ അഭിനേതാക്കൾ ഏത് കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് കാണികൾ മനസ്സിലാക്കിയിരുന്നത്. ഇത്തരം മുഖംമൂടിക്കുള്ളിൽ അഭിനേതാക്കൾ സ്വയം വ്യക്തിത്വം മറച്ചു വെച്ചുകൊണ്ട് നാടകത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഇങ്ങനെയല്ലാതെ മുഖംമൂടിയില്ലാതെ സ്വന്തം വ്യക്തിത്വം മറച്ചു വെക്കാതിരിക്കുന്നതിനെയാണ് അനുപോക്രിറ്റോസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് പൗലോസ് പറയുന്നത് സ്നേഹം അഭിനയിക്കുകയല്ല, സത്യസന്ധമായ ആത്മാർത്ഥതയുള്ള സ്നേഹം ക്രിസ്തീയ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരിക്കണം, അവർ പരസ്പരം സ്നേഹത്തോടെ ആയിരിക്കണം എന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത് സ്നേഹം നിർവാജ്യമായിരിക്കണമെന്നാണ്. അത് ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവേൻ എന്നും അദ്ദേഹം ഉപദേശിക്കുന്നു. ഇതിൻ്റെ അർത്ഥം പാപത്തോട് സന്ധി ചെയ്യാത്ത അകൽച്ച പാലിക്കണം എന്നാണ്. വിശ്വാസികൾ അന്യോന്യം ബഹുമാനിക്കണം, നമ്മളുടെ അവകാശങ്ങളിൽ അല്ല ആത്മീയ സഹോദരങ്ങളുടെ അവകാശത്തിന് ഊന്നൽ കൊടുക്കണം, ക്രിസ്തുവിനു വേണ്ടിയുള്ള ശുശ്രൂഷയിൽ കഠിനമായി അധ്വാനിക്കണം. ക്രിസ്തുവിൻ്റെ കൃപയാൽ ഓരോ വിശ്വാസിയും പാപത്തെയും പിശാചിനെയും എതിർക്കുകയാണ്. അതിനാൽ അതിൽ അലസന്മാർ ആകരുത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിയെന്നാണ് പൗലോസ് എഴുതിയത്. എരിവ് എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് സെയോ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ചൂടുകൊണ്ട് തിളയ്ക്കുക, ചൂടായിരിക്കുക എന്നിങ്ങനെയാണ്. കർത്താവിൻ്റെ വേലയിൽ അലസന്മാരായിരിക്കാതെ ചൂടുകൊണ്ട് തിളയ്ക്കുന്നവരെ പോലെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കണം. ഇങ്ങനെ നമ്മൾ എരിവുള്ളവർ ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. ഇത് ജഡത്തിൻ്റെ എരിവല്ല, എരിവുള്ളവർ ആയിരിക്കുന്നത് കർത്താവിനെ സേവിക്കുവാൻ ആണ്. 12:12-13 വാക്യങ്ങളിൽ പൗലോസ് 4 ഉപദേശങ്ങൾ നൽകുന്നു. അവ ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ എന്നിവയാണ്. വിശ്വാസത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവരോടുള്ള പൗലോസിൻ്റെ പ്രബോധനമാണ് ആശയിൽ സന്തോഷിപ്പീൻ, പ്രത്യാശ, ദീർഘക്ഷമ, പ്രാർത്ഥന. ഇതാണ് വിശ്വാസികളെ കഷ്ടതയിൽ നിലനിർത്തുന്ന ഘടകങ്ങൾ. അന്നും ഇന്നും ഇത് ഇങ്ങനെ തന്നെയാകുന്നു. കർത്താവിനോടുകൂടി പങ്കിടുന്ന ശ്രേഷ്ഠമായ തേജസ്കരണം അവരുടെ പ്രത്യാശയാണ്. ഇതിൻ്റെ നിവൃത്തിക്കായി കർത്താവിൻ്റെ വരവ് വരെയും ദീർഘക്ഷമയോടെ പ്രത്യാശയിൽ സന്തോഷത്തോടെ ആയിരിക്കണം. ആശയിൽ സന്തോഷിപ്പിക്കുന്നത് ഒരു കൽപ്പനയല്ല, ഒരു ആഹ്വാനമാണ്. അത് ആശിക്കുവാൻ വകയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷിക്കുവാനുള്ള പ്രബോധനമാണ്. എന്താണ് നമ്മുടെ പ്രത്യാശയെന്ന് Romans 8:23-24 വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. 2 ഉപദേശം കഷ്ടതയിൽ സഹിഷ്ണത കാണിപ്പീൻ എന്നതാണ്. ഭാവിയിൽ നിവർത്തിക്കപ്പെടുവാനിരിക്കുന്ന തേജസ്കരണത്തെക്കുറിച്ചുള്ള പ്രത്യാശ കഷ്ടതയെ സഹിഷ്ണുതയോടെ സഹിക്കുവാൻ വിശ്വാസികളെ സഹായിക്കും. എന്നാൽ കഷ്ടത ഇല്ല എന്നോ അതിൻ്റെ വേദന വിശ്വാസികൾ അനുഭവിക്കുന്നില്ല എന്നോ അദ്ദേഹം പറയുന്നില്ല. നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. 3 ഉപദേശം Romans 8 പൗലോസ് എഴുതിയ കാര്യങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ എന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പിനായി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഇത് വിശ്വാസത്തിലും പ്രത്യാശയിലും ക്ഷീണിച്ചു പോകാതെ ഇരിക്കുവാനും നമ്മളെ സഹായിക്കും. 4 ഉപദേശം വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ എന്നാണ്. ആദ്യകാല സഭ എപ്പോഴും ആവശ്യങ്ങളിലായിരിക്കുന്ന കൂട്ടുവിശ്വാസികളെയും പ്രാദേശിക സഭകളെയും സഹായിച്ചു കൊണ്ടിരുന്നു. ഇതിന് പുതിയ നിയമത്തിൽ തെളിവുകളുണ്ട്. ധനവാന്മാർ അവരുടെ വസ്തുവകകൾ വിറ്റുപോലും ഞെരുക്കത്തിലായിരിക്കുന്നവരെ സഹായിച്ചിരുന്നു. ഇതെല്ലാം ദൈവത്തിന് ചെയ്യുന്ന ശുശ്രൂഷകളായിരുന്നു. ഏകാഗ്രതയോടെ ദാനം ചെയ്യുക എന്നത് ഒരു ആത്മീയ വരമാണ് എന്ന് 12:8 പൗലോസ് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ വിശ്വാസത്തിൻ്റെ ഉത്തമ പ്രവൃത്തികൾ ആയിരുന്നു. ഇത് പൊതുസമൂഹത്തിലും വിശ്വാസികൾക്ക് നല്ല സാക്ഷ്യം ഉളവാക്കി. ഇത് കൂടാതെ അതിഥി സൽക്കാരം ആചരിക്കുകയും വേണം എന്ന് പൗലോസ് ഉപദേശിക്കുന്നു. പൗലോസിനെ പോലെയുള്ള സുവിശേഷകർ പട്ടണം തോറും യാത്ര ചെയ്ത് പ്രഘോഷണം നടത്തിയിരുന്നു. അവർ പല പ്രതികൂലങ്ങളും പട്ടിണിയും ആപത്തും പ്രതികൂല കാലാവസ്ഥയും അനുഭവിച്ചിരുന്നു. സത്രങ്ങൾ രാത്രികാലത്ത് താമസിക്കുവാൻ സുരക്ഷിതമായ ഇടങ്ങൾ ആയിരുന്നില്ല. ഇവർക്ക് ആശ്രയമായിരിക്കേണ്ടത് വിശ്വാസികളുടെ കടമയാണ്. പ്രതികൂലത്തിലോ കഷ്ടതയിലോ ആകുന്ന കൂട്ടുവിശ്വാസിക്കും ആതിഥേയത്വം നൽകുക അത്യന്താപേക്ഷിതം ആയിരുന്നു. ഇതിൽ മടുത്തു പോകരുത് എന്ന് പൗലോസ് ഉപദേശിക്കുന്നു. അതിഥി സൽക്കാരം ഓരോരുത്തരും ജീവിക്കുന്ന സാംസ്കാരിക പശ്ചാത്തലത്തിലെ മാന്യതയനുസരിച്ച് ചെയ്യേണ്ടതാണ്. പൗലോസിന്റെ ഉപദേശങ്ങൾ തുടരുകയാണ്. 12:14 അദ്ദേഹം ഇങ്ങനെ എഴുതി, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ, അവരോട് ദയോടെ സംസാരിക്കുകയും പെരുമാറുകയും വേണം, ശത്രുക്കൾക്ക് വേണ്ടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക എന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു അടയാളമാണ്. യേശു ക്രിസ്തുവും ഇതേ ഉപദേശം നൽകിയിട്ടുണ്ട്. പൗലോസിൻ്റെ ഉപദേശം ഒരു ക്രിസ്തീയ വിശ്വാസി അവിശ്വാസിയ ഒരുവനോട് എങ്ങനെ പെരുമാറണം എന്ന് പറയുന്നു. അവർ വിശ്വാസികളെ ഉപദ്രവിക്കുന്നവരാണ്. ഇത്തരം വ്യക്തികളോടുള്ള ഒരു വിശ്വാസിയുടെ സമീപനം എന്തായിരിക്കണമെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും പൗലോസിന് വ്യതിചലിക്കുവാൻ സാധ്യമല്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പലവിധത്തിലുള്ള പീഡനം അനുഭവിക്കുന്ന വിശ്വാസികളോടാണ് പൗലോസ് ഇത് ഉപദേശിക്കുന്നത്. ഇന്ന് നമ്മൾ അത്രത്തോളം പീഡനങ്ങൾ അനുഭവിക്കുന്നില്ല എങ്കിലും യേശു ക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ഉപദേശങ്ങൾ നമുക്കും ഉത്തമം ആണ്. ശത്രുക്കളിൽ നിന്നും മാത്രമല്ല വിശ്വാസികളിൽ നിന്ന് പോലും ചില പ്രതികൂലങ്ങൾ നമുക്ക് ഉണ്ടായേക്കാം. ഇവിടെയും നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ എന്ന ഉപദേശത്തിന് സാംഗത്യം ഉണ്ട്. ക്രിസ്തീയ വിശ്വാസികൾ മറ്റുള്ളവരോട് സഹാനുഭൂതിയുള്ളവരായിരിക്കണമെന്ന് 12:15 പൗലോസ് എഴുതുന്നു. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുകയും കരയുന്നവരുടെ കൂടെ കരയുകയും ചെയ്യുവിൻ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 12:16 തമ്മിൽ ഐക്യമത്യമുള്ളവരായിരിക്കണമെന്നും വലുപ്പം ഭാവിക്കാതെ എളിവരോട് ചേർന്ന് നിൽക്കണമെന്നും സ്വയം ബുദ്ധിമാനെന്ന് വിചാരിക്കരുത് എന്നും പൗലോസ് പറയുന്നു. തമ്മിൽ ഐക്യമത്യമുള്ളവരായിരിക്കണം എന്നതിന് എല്ലാവരും എപ്പോഴും ഒരേ അഭിപ്രായമുള്ളവരായിരിക്കണമെന്ന് അർത്ഥമില്ല. എന്നാൽ എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കുകയും തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ഇതിന് ഓരോരുത്തരും മറ്റുള്ളവർക്ക് കീഴടങ്ങിയിരിക്കണം. ഇതിന് എളിമയാണ് ആവശ്യം. ആദ്യകാല ക്രിസ്തീയ സഭയിൽ സ്ത്രീകളും പുരുഷന്മാരും യജമാനന്മാരും അടിമകളും ജാതീയരും യഹൂദനും സ്വതന്ത്രരും ദാസന്മാരും എല്ലാവരും ഒരുപോലെ സ്വീകരിക്കപ്പെട്ടിരുന്നു. അവർ എല്ലാവരും ഒരുപോലെ ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് വലിപ്പം ഭാവിക്കാതെ എളിവരോട് ചേർന്നുകൊള്ളുവീൻ എന്ന് പൗലോസ് ഉപദേശിക്കുന്നത്. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത് എന്നതിൽ ക്രിസ്തീയ വിശ്വാസികൾ ബുദ്ധിമാന്മാർ അല്ല എന്ന് അർത്ഥമില്ല. എന്നാൽ ആരും അവർ മാത്രമാണ് ബുദ്ധിമാൻ എന്ന് നിലച്ചുകൊണ്ട് അകംഭാവത്തോടെ പ്രവർത്തിക്കരുത്. ആരും അവരുടെ ചിന്തകൾ സഭയിൽ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കരുത്. എല്ലാം ദൈവവചനത്തിൻ്റെയും പരസ്പര ധാരണയുടെയും അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടണം. 12:17-21 വാക്യങ്ങളിൽ ശത്രുക്കളോടുള്ള ക്രിസ്തീയ വിശ്വാസികളുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് പൗലോസ് പറയുന്നു. മറ്റുള്ളവർ ഒരുപക്ഷെ നിങ്ങളോട് തെറ്റുകൾ പ്രവർത്തിച്ചിരിക്കാം, അവർ നിങ്ങളെ ഉപദ്രവിച്ചിരിക്കാം. എന്നാൽ അതിന് പകരമായി അവർക്ക് ശിക്ഷയായി തിന്മ പ്രവർത്തിക്കരുത്. ശത്രുക്കളോട് പോലും ഒരു ക്രിസ്തീയ വിശ്വാസി ദോഷമായി പ്രവർത്തിക്കരുത്. സകല മനുഷ്യരുടെയും മുന്നിൽ ശരിയെന്നും നന്മയെന്നും ബോധ്യമുള്ളതും മാത്രം ചെയ്യുക. സാധ്യമെങ്കിൽ സകല മനുഷ്യരോടും സമാധാനമായി ഇരിക്കുക. ലോകത്തുള്ള സകല മനുഷ്യരുമായും നമ്മൾ സമാധാനത്തിൽ ജീവിക്കണം. പ്രായോഗികമായി ക്രിസ്തീയ വിശ്വാസികൾ അസമാധാനം സൃഷ്ടിക്കുന്ന വ്യക്തികളാകരുത്. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായി ഇരിപ്പീൻ എന്നാണ് 12:18 അദ്ദേഹം എഴുതിയത്. കഴിയുമെങ്കിൽ എന്നും ആവോളമെന്നും പൗലോസ് പറയുന്നു. ഇത് സകല മനുഷ്യരോടും സമാധാനമായി ജീവിക്കുവാൻ സാധ്യമായ എല്ലാ രീതിയിലും ആവോളം പരിശ്രമിക്കണമെന്ന ആശയം നൽകുന്നു. നമ്മൾ ആഗ്രഹിച്ചാലും സമാധാനം സൃഷ്ടിക്കുവാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായേക്കാം. ഇത്തരം സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും വിശ്വാസി ഒഴിവുള്ളവനായിരിക്കും. എല്ലാവരോടും എല്ലായ്പ്പോഴും എന്നും സന്തോഷത്തോടെ ആയിരിക്കുവാൻ സാധ്യമായി എന്ന് വരികയില്ല. യേശു ക്രിസ്തുവിൻ്റെ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളിൽ ദൈവത്തോടാണ് നമ്മൾ സമാധാനത്തോടെ ആയിരിക്കുന്നത്. അത് ചില സാഹചര്യങ്ങളിൽ മനുഷ്യരോട് സംഘർഷം സൃഷ്ടിച്ചേക്കാം. 12:19 വാക്യത്തിൽ റോമിലെ വിശ്വാസികളെ പ്രിയമുള്ളവരെ എന്ന് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പൗലോസ് ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ, കാരണം പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതിനാൽ നിങ്ങളെ ഉപദ്രവിക്കുന്നവരോടുള്ള പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇവിടെ പൗലോസ് ആവർത്തനം 32:35 എടുത്ത് എഴുതുന്നു. ഇതിന് തുടർച്ചയായി പൗലോസ് പറയുന്നു, നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് സദൃശവാക്യങ്ങളിൽ നിന്നുള്ള ഒരു ഉദ്ധരണി ആണ്. ശത്രുവിനോട് അവന്റെ ആവശ്യത്തിൽ കരുണയോടെ പ്രവർത്തിച്ചാൽ അവന്റെ തലയിൽ തീക്കനൽ വാരിയിട്ടതുപോലെ അവന് തോന്നും, അവന് അവന്റെ പ്രവൃത്തിയിൽ ലജ്ജ തോന്നും. അതിനാൽ അവനോട് തിന്മ പ്രവർത്തിക്കാതെ ലഭിക്കുന്ന അവസരത്തിൽ നന്മ ചെയ്യുക. തിന്മ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ അനുവദിക്കരുത്. തിന്മയെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളാൽ പരാജയപ്പെടുത്തുക. ഒരു വ്യക്തിയുടെ പശ്ചാത്താപത്തിന്റെ ബാഹ്യമായ അടയാളമായി അവന്റെ തലയിൽ ഒരു പാത്രത്തിൽ തീക്കനലുകൾ ചുമന്നുകൊണ്ട് നടക്കുന്ന രീതി ഈജിപ്തിൽ അക്കാലത്ത് ഉണ്ടായിരുന്നു. പൗലോസ് ഇതിനെയാണോ ഇവിടെ പരാമർശിക്കുന്നത് എന്ന് വ്യക്തമല്ല. തിന്മ പ്രവർത്തിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നത് എല്ലാ മനുഷ്യന്റെയും പ്രകൃതിയായുള്ള ഒരു ചിന്തയാണ്. എന്നാൽ പൗലോസ് ഇതിനോട് നിഷേധാത്മകമായി സമീപിക്കുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസി ശത്രുവിനോട് പോലും പ്രതികാരം ചെയ്യാൻ പാടില്ല. ഇതാണ് യേശുക്രിസ്തു നമുക്ക് നൽകിയ മാതൃക. ഇത് യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് ശത്രുവിനെ പോലും കാണിച്ചു കൊടുക്കുവാനുള്ള അവസരമാണ്. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക എന്നതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. പൗലോസ് ഇവിടെ ശത്രുക്കൾ ചെയ്യുന്ന തിന്മയെ നമ്മൾ സ്വീകരിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. പീഡനങ്ങളോടും വെറുപ്പിനോടുമുള്ള ഏറ്റവും ശക്തമായ പ്രതികരണം ശത്രുക്കളോട് സ്നേഹം കാണിക്കുക എന്നതാണ്. ഇതൊരു പക്ഷേ അവരെ മനസ്സാന്തരത്തിലേക്ക് നയിച്ചേക്കാം. തിന്മയെ തിന്മ കൊണ്ട് നേരിട്ടാൽ ജയിക്കുന്നത് തിന്മയാണ്, തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ ജയിക്കുന്നത് നന്മയാണ്. ഇതാണ് പൗലൂസിൻ്റെ തത്വശാസ്ത്രം. റോമർ കെഴുത ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലെ 14-ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ റോമർ 12-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചത്. ഇതിനു മുമ്പുള്ളതും ശേഷമുള്ളതുമായ എല്ലാ എപ്പിസോഡുകളും ഇതേ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഈ പഠനത്തിൻ്റെ ഈ ബുക്ക് സൗജന്യമായി ലഭിക്കുന്നു. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. നമ്പർ 9961330751. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.